The editorial. രണ്ടായിരത്തി 2024 ഓഗസ്റ്റ് 30 വെള്ളി 1200 ചിങ്ങം 14 ദീപിക എഡിറ്റോറിയൽ. അരപ്പട്ടിണിക്കാരന്റെ മുണ്ടിലാണ് നിങ്ങളുടെ പിടുത്തം. കാണും വിറ്റും ഓണം ആഘോഷിക്കണമെന്ന് പറഞ്ഞിരുന്നത് പണ്ട്. ഇപ്പോൾ കടം വാങ്ങിയിട്ടാണെങ്കിലും ഓണം എങ്ങനെയെങ്കിലും ഒന്ന് കടത്തിവിടാനുള്ള തത്രപ്പാടിലാണ് സംസ്ഥാന സർക്കാർ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ പേരിൽ സർക്കാർ തലത്തിലുള്ള ആഘോഷങ്ങളെല്ലാം ഒഴിവാക്കിയിട്ടും ഓണക്കാലം കടന്നുകൂടാൻ വൻതുക കടമെടുക്കേണ്ട സ്ഥിതി. ഓണക്കാല ചെലവുകൾക്കായി 3000 കോടി രൂപ കടമെടുക്കാനാണ് ധനവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ 3000 കോടി കടമെടുത്താലും മുൻകാലങ്ങളിൽ ഓണക്കാല വിലക്കയറ്റം പിടിച്ചു നിർത്തി ജനങ്ങൾക്ക് ആശ്വാസം പകർന്നിരുന്ന സിവിൽ സപ്ലൈസ് സ്റ്റോറുകൾക്കും സൂപ്പർ മാർക്കറ്റുകൾക്കും എത്രത്തോളം ഫലവത്തായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് കണ്ടറിയണം. കാരണം വിപണിയിൽ ഇടപെടാൻ 500 കോടി ചോദിച്ച ഭക്ഷ്യവകുപ്പിന് 225 കോടിയാണ് സർക്കാർ കൊടുത്തിട്ടുള്ളത്. ഈ സാമ്പത്തിക വർഷം ഏപ്രിൽ മുതൽ ഡിസംബർ വരെ 21,700 കോടി രൂപ കടമെടുക്കാനാണ് കേരളത്തിന് അനുമതിയുള്ളത്. ഇതിൽ 18,000 കോടിയും ഇതിനകം എടുത്തു കഴിഞ്ഞു. ഓണച്ചെലവുകൾക്കായി 3,000 കോടി കൂടി എടുക്കുന്നതോടെ ഇനി അവശേഷിക്കുന്നത് 700 കോടി മാത്രം. ഓണം കഴിയുന്നതോടെ ട്രഷറി നിയന്ത്രണം അടക്കം വന്ന് സ്ഥിതി കുറെ കൂടി വഷളാകാനാണ് സാധ്യത. കേരളം ഭരിച്ച സർക്കാരുകൾ ദീർഘവീക്ഷണവും അച്ചടക്കവുമില്ലാതെ സമ്പദ് വ്യവസ്ഥ കൈകാര്യം ചെയ്തതിന്റെ പരിണതഫലം. അതേസമയം ഈ പ്രതിസന്ധി ക്രിയാത്മകമായി എങ്ങനെ തരണം ചെയ്യാമെന്നതിൽ സർക്കാരോ ധനവകുപ്പോ ഇനിയും കൃത്യമായൊരു പദ്ധതി മുന്നോട്ട് വെച്ചിട്ടില്ല. ചെലവ് ചുരുക്കും, വരുമാനം വർദ്ധിപ്പിക്കും എന്നിങ്ങനെ രണ്ട് പ്രഖ്യാപനങ്ങളാണ് പതിവായി കേൾക്കുന്നത്. എന്നാൽ ഈ രണ്ട് തീരുമാനങ്ങളുടെയും വിരകൾ ഈ നാട്ടിലെ പാവപ്പെട്ടവരും സാധാരണക്കാരുമാണെന്നതാണ് ദയനീയമായ കാര്യം. നിരക്ക് കൂട്ടിയും അധിക നികുതി ചുമത്തിയും ഫീസ് ഈടാക്കിയും ഒക്കെ പൊതുജനത്തെ പിഴിയുന്നതാണ് പ്രധാന വരുമാനം വർദ്ധിപ്പിക്കൽ. ചെലവും ധൂർത്തും വെട്ടിക്കുറയ്ക്കേണ്ട യഥാർത്ഥ മേഖലകളിൽ തൊടാൻ കൂട്ടാക്കാതെ അരപ്പട്ടിണിക്കാരുടെ മുണ്ട് കുറച്ചുകൂടി വലിച്ചു മുറുക്കാൻ കഴിയുമോ എന്ന ഗവേഷണത്തിലാണ് കേരളത്തിന്റെ ധനകാര്യ വിദഗ്ധർ. ഏറ്റവും ഒടുവിലായി മഞ്ഞക്കാട് ഉടമകൾക്ക് നൽകുന്ന സൗജന്യ ഓണക്കിറ്റിന്റെ വിതരണം ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി റേഷൻ കടകളിൽ നിന്ന് മാറ്റി സപ്ലൈകോ വിൽപ്പനശാലകൾ വഴിയാക്കാൻ സർക്കാർ ആലോചിക്കുകയാണത്രേ. ആരാണ് ഈ സൗജന്യ കിറ്റിന്റെ ഗുണഭോക്താക്കൾ എന്നറിയുമ്പോഴാണ് ഈ ചെലവ് ചുരുക്കൽ നടപടിയുടെ ക്രൂരത വെളിവാകുന്നത്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരും വയോധികരും തനിച്ചു താമസിക്കുന്നവരുമൊക്കെയാണ് ഈ കിറ്റിന് അർഹതയുള്ളവർ. കേരളത്തിലെ റേഷൻ കടകളുടെ എണ്ണം 14,500 ആണെങ്കിൽ സപ്ലൈകോ വിൽപ്പനശാലകളുടെ എണ്ണം 1,600 മാത്രം. അതായത് കിറ്റ് വാങ്ങണമെങ്കിൽ പലരും ഏറെ ദൂരം യാത്ര ചെയ്ത് സപ്ലൈകോ ഉള്ളിടത്ത് എത്തണം. ഓട്ടോറിക്ഷയിൽ പോകേണ്ടി വന്നാൽ കിറ്റിനേക്കാൾ കൂടിയ പണം വണ്ടിക്കൂലിയാവും. അതുകൊണ്ട് പലരും കിറ്റ് വേണ്ടെന്ന് വെച്ചേക്കും. ഈ ഗതികെട്ടവർ സൗജന്യ കിറ്റ് വേണ്ടെന്ന് വെച്ചാൽ ധനസ്ഥിതിക്ക് അതും ഒരു തണലാകുമെന്നാണ് ധനവകുപ്പിന്റെ ദുഷ്ടലാക്കെങ്കിൽ പാവപ്പെട്ടവരുടെ പക്ഷത്താണ് ഞങ്ങൾ എന്ന് മേലിൽ മുദ്രാവാക്യം വിളിക്കരുത്. ഇനി ചെലവ് ചുരുക്കലിന്റെ മറ്റൊരു വിപ്ലവം ഇതാ. വിവിധ വിദഗ്ധ സമിതികളിൽ അംഗങ്ങളാകുന്നവർക്ക് വിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ 7 വർഷം കൊണ്ട് ഖജനാവിൽ നിന്ന് കൊടുത്തത് കോടികൾ. പാർട്ടി അനുഭാവികളായ ഇഷ്ടക്കാരെ വിവിധ കമ്മിറ്റികളിൽ ഒരേ സമയം നിയോഗിച്ചുകൊണ്ടാണ് ലക്ഷങ്ങൾ സമ്മാനിക്കുന്നത്. ഇടത് സർക്കാർ അധികാരത്തിൽ വന്ന 2016 മുതൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണം ലക്ഷ്യമിട്ട് സർക്കാർ നിയോഗിച്ച് വിദഗ്ധ സമിതികളിലെല്ലാം ഇടം കിട്ടിയ ഒരാൾ ഇതിനകം 1,50,000,000,000 രൂപ കൈപ്പറ്റിയെന്നാണ് നിയമസഭാംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് സർക്കാർ തന്നെ നൽകിയ മറുപടി. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, വിദ്യാകിരണം, കരിക്കുലം കമ്മിറ്റിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി, ഖാദർ കമ്മിറ്റി, പാഠ്യപദ്ധതി പരിഷ്കരണ കമ്മിറ്റി, KER പരിഷ്കരണ കമ്മിറ്റി, പുസ്തക നിർമ്മാണം തുടങ്ങി വിവിധ സമിതികളിൽ നിയോഗിച്ചുകൊണ്ടാണ് ഇഷ്ടക്കാർക്ക് ശമ്പളവും യാത്രാഭത്തയുമൊക്കെയായി ലക്ഷങ്ങൾ കൊടുക്കുന്നത്. 42.5 ലക്ഷം രൂപയാണ് ഒരു വിദ്യാഭ്യാസ വിദഗ്ധൻ ഇങ്ങനെ വാങ്ങിയെടുത്തത്. ഓർക്കണം, പ്രിൻസിപ്പൽ, പ്രൊഫസർ പോലെയുള്ള പദവികളിൽ നിന്ന് വിരമിച്ചിട്ടാണ് നല്ലൊരു തുക പെൻഷൻ കിട്ടുന്നവർക്കാണ് സർക്കാരിന്റെ വക ഈ ഇഷ്ടദാനം. അതും സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുമ്പോൾ. സാമ്പത്തികമായി ചുരുങ്ങാനും വലിയാനുമുള്ള ബാധ്യത സാധാരണക്കാരന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ പ്ലാൻ ബി, കാലിയായ ബക്കറ്റിന് ഓട്ട കൂടി ഇടരുത്. എഡിറ്റോറിയൽ